അഭിനയിക്കുന്നത് കുടുംബം പോറ്റാനാണ്. അഞ്ജലി നായരുമായി എസ് അനിൽകുമാർ നടത്തിയ അഭിമുഖം. വിവാഹമോചനം, കുടുംബം, ജീവിതം, സിനിമ, അഞ്ജലി നായർ ഇതുവരെ പറയാത്തതെല്ലാം. ദൃശ്യം 2 വന്നതിന്റെ പേരിൽ ഇനി എന്താകും ഭാവി എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ ഭർത്താവ് അനീഷ് ഉപാസനയെ ഉപേക്ഷിക്കുന്ന അഞ്ജലി നായർ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ദൃശ്യം 2 കയറിക്കത്തിയപ്പോൾ ഓൺലൈൻ മീഡിയകൾ ആഘോഷിച്ച ഒരു വാർത്തയുടെ തലവാചകമാണ് മുകളിൽ ചേർത്തത്. 2011 അഞ്ജലി അനീഷുമായി പിരിഞ്ഞുവെന്നായിരുന്നു മറ്റൊരു ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്ത. ഫോൺ നമ്പർ തപ്പിയെടുത്ത് അഞ്ജലി നായർ അവരെ വിളിച്ചു. 2011 പിരിഞ്ഞവർക്കെങ്ങനെ 12 കുഞ്ഞുണ്ടാവുന്നെന്ന് അഞ്ജലിയുടെ ചോദ്യത്തിന് ഓൺലൈനുകാർക്ക് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. വാർത്ത കൈയോടെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. 2012 ഏപ്രിൽ പിരിഞ്ഞവരാണ് ഞങ്ങൾ. ദൃശ്യം 2 വന്നതിനു ശേഷം എന്ത് മാറ്റമുണ്ടായതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മാറ്റം. 4 പേർ അറിഞ്ഞു തുടങ്ങിയപ്പോൾ 40 പേര് പിന്നാലെ വന്നു. 400 പേര് വലിച്ചു കീറാൻ തുടങ്ങി. കഴിഞ്ഞു കുറെ വർഷങ്ങളായി ഒരു പത്രവാർത്തയും ഞങ്ങളുടെ വിവാഹമോചനത്തെ കുറിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ ദൃശ്യം 2 വക്കീൽ വേഷം അവതരിപ്പിച്ച ശാന്തിപ്രിയയും ഞാനുമൊക്കെ പ്രശസ്തരായി. അപ്പോൾ എല്ലാവരും ഇതൊരു വാർത്തയാക്കാനുള്ള താല്പര്യമായി. ശാന്തി തന്നെയാണ് ഞങ്ങളുടെ വിവാഹമോചന കേസ് കൈകാര്യം ചെയ്യുന്നത്. 2 പേരും ഒരേ സമയത്തെത്തേണ്ട. ഒന്നുകിൽ ഞാൻ ഷൂട്ടിംഗിലായിരിക്കും, അല്ലെങ്കിൽ പുള്ളി വർക്കിലായിരിക്കും. ഞങ്ങൾ അത് ലാഘവത്തോടെ കണ്ടിട്ടുള്ളൂ. വിവാഹമോചനം കിട്ടുമ്പോൾ കിട്ടിയാൽ മതി, അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്ന മട്ട്. മകൾ ആരുടെ കൂടെയാണ്? ആവണിമോൾ എന്റെ കൂടെയാണ്. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ തിരക്കില്ലെങ്കിൽ അനീഷ് വന്ന് കാണും. അവർ ഏതെങ്കിലും മോളിൽ കറങ്ങാൻ പോകും. അവൾക്ക് കഴിക്കാൻ പുള്ളി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, പിന്നെ തിരിച്ച് എന്റെ വീട്ടിൽ കൊണ്ടാക്കും. എത്രയോ കാലമായി നടക്കുന്ന കാര്യമാണിത്. മോൾക്കും അത് ശീലമായി. അവളാണ് എന്നോട് ചോദിക്കുന്നത്, അമ്മ കോടതിയിൽ പോകേണ്ട, അടുത്ത ഡേറ്റ് എന്നാണ്, എന്നാണ് ഇനി അച്ഛൻ വരിക എന്നൊക്കെ അവൾ വളരെ സാധാരണ മട്ടിലാണ് ചോദിക്കാറ്. ദൃശ്യം 2 വന്നതിന്റെ പേരിൽ വിവാഹമോചന വാർത്ത ആഘോഷിച്ച് എന്നെ ചമുട്ടി മെതിക്കാൻ ശ്രമിക്കുന്നത് ശത്രുക്കളായിരിക്കും, അല്ലെങ്കിൽ ദൃശ്യം 2 സരിതയുടെ പിറകെ ചികഞ്ഞു വന്നപ്പോൾ ഓൺലൈൻ പിള്ളേർക്ക് കിട്ടിയതാവും. എന്തായാലും ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ വാർത്ത അറിയണമെങ്കിലോ എന്നെ വിളിച്ച് ചോദിക്കാമല്ലോ. ഏതോ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി നാടക നടനായ കണ്ണൻ നായർക്കൊപ്പം ഞാൻ വിവാഹവേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഒരു സീനിൽ ചുമരിൽ വെക്കാനായി ഷൂട്ടിനിടയിൽ എടുത്ത കപ്പൽ ഫോട്ടോ. ആ ഫോട്ടോ എടുത്ത് എന്റെ കല്യാണ ഫോട്ടോ എന്ന പേരിൽ ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചു. പെന്റാമേനകിൽ മൊബൈൽ ഫോൺ നന്നാക്കുന്ന സക്കീർ എന്ന ഒരു ഇക്കയുണ്ട്. ആ ഇക്കയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്റെ ഇരട്ട സഹോദരൻ അജയ് ആണെന്ന പേരിലും പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകാരുടെ ഫോൺ നമ്പറൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചു. അവർ എന്നോട് ക്ഷമ ചോദിച്ചു. പിന്നീട് അവർ എനിക്ക് കുറെ ചോദ്യങ്ങൾ അയച്ചു തന്നു. ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ ഒരു സെൽഫി വീഡിയോ പോലെ എടുത്തയച്ചു. പിന്നീട് അത് അവർ അപ്ലോഡ് ചെയ്തു. ഒരു സദ്യയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്തോ അതാണ് അച്ചാറ്. അഞ്ജലി നായരെ അറിയുന്നവരും അറിയാത്തവരും കളിയാക്കി വിളിക്കുന്ന പേര്. ഒരുവിധം എല്ലാ സിനിമയിലും ഉള്ളത് കൊണ്ടാകാം പലരും എന്നെ അച്ചാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എല്ലാറ്റിലും ഉണ്ടെന്ന്. കാരണം എന്റെ ഒരു 5 സിനിമ എടുത്തു പറയാൻ ഒരു പ്രേക്ഷകനോടല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരാളോട് പറഞ്ഞാൽ 5 സിനിമകളുടെ പേര് പറയാൻ അവർക്കൊരു പക്ഷേ 10 മിനിറ്റ് ആലോചിച്ചെന്നു വരും. എല്ലാ സിനിമകളിലും ഞാനുണ്ടെന്ന് പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ഇതുവരെ ഞാൻ 127 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 5 സിനിമ പെട്ടെന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റാത്തത് എന്റെ തോൽവിയാണ്. അഞ്ജലി നായർ പറയുന്നു, അമ്മയായ ശേഷമാണല്ലോ സിനിമയിൽ സജീവമായത്. 2009 2011 ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2012 മുതലാണ് എന്റെ കരിയർ തുടങ്ങിയതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനു മുമ്പ് തമിഴിൽ 3 മലയാളത്തിൽ 3 അങ്ങനെ 6 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മോളുണ്ടായ ശേഷമാണ് കൂടുതൽ പ്രൊഫഷണലായി കരിയറിലേക്ക് കടക്കുന്നത്. മോളുടെ പ്രായം വച്ച് കണക്കാക്കിയാൽ 9 വർഷം. ഒരു വർഷം ശരാശരി 100 സിനിമകൾ റിലീസായെന്ന് കൂട്ടിയാൽ തന്നെ 9 വർഷം കൊണ്ട് 900 സിനിമകൾ. 9 വർഷത്തിനിടയിൽ ആദ്യം പറഞ്ഞത് 6 സിനിമകൾ കൂടാതെ 121 സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ പലതും റിലീസായിട്ടില്ല. ചിലത് റിലീസിന് കാത്തിരിക്കുന്നു, ചിലത് തിയേറ്റർ കണ്ടിട്ടില്ലാത്ത OTT സിനിമകൾ. ഒരിക്കലും ഷാഡോ പോലീസ് ആണെന്ന് പ്രേക്ഷകർ സംശയിക്കാത്തയാൾ എന്ന നിലയിലായിരിക്കും ദൃശ്യം 2 ജിത്തു ജോസഫ് കാസ്റ്റ് ചെയ്തത്. ജിത്തു സാറിന്റെ റാമിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. റാമിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മറ്റേതെങ്കിലും സിനിമയിലേക്ക് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്ന് ജിത്തു സാർ പറഞ്ഞിരുന്നു. അതൊരു ഘടകം. റാം ഷെഡ്യൂൾ ആയപ്പോൾ തൊട്ടടുത്ത് ചെയ്യുന്ന ദൃശ്യം 2 ഓർക്കാനും വിളിക്കാനും ഇടയായത് ഒരു നിമിത്തമാണ്. കുറെ കൂടി ഫെമിലിയർ ആയ ഒരു ആർട്ടിസ്റ്റിനെയാണ് ദൃശ്യം 2 എനിക്ക് പകരം കാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു ആവശ്യമില്ലാത്ത കാസ്റ്റിംഗ് ആണ്, എന്തോ ഉണ്ടോന്ന് പ്രേക്ഷകരിൽ ചിലർ സംശയിച്ചേക്കാം. ഞാൻ ചെയ്യുമ്പോൾ ആർക്കും ആ സംശയം ഉണ്ടാകില്ലെന്ന് ജിത്തു സാറിന് 100% വിശ്വസിച്ചു. ഷാഡോ പോലീസ് ആണെന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കിയ ശേഷമുള്ള ശരീരഭാഷയിൽ പോലും മാറ്റമുണ്ടായിരുന്നല്ലോ. മുരളി ഗോപിയെ പോലെ വലിയൊരു നടൻ കണ്ണിന് മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ആ ഒരു റിഫ്ലക്ഷനിൽ നിന്ന് ആ ഒരു വൈബോടുകൂടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വളരെ കുറച്ച് അഭിനേതാക്കൾ മാത്രമേ ഫ്രെയിമിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായി ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. ദൃശ്യം 2 ശേഷം കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? ദൃശ്യം 2 വന്നതുകൊണ്ട് എന്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നില്ലല്ലോ. അഭിനേത്രി എന്ന നിലയ്ക്ക് ചിലപ്പോൾ നേട്ടമുണ്ടായേക്കാം. ഇനി മികച്ച കഥാപാത്രങ്ങൾ തേടി വന്നേക്കാം. പക്ഷേ ജീവിതത്തിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ എപ്പോഴത്തെയും പോലെ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കണം. നല്ലത് വന്നാൽ അത് ദൃശ്യം 2 കാരണം തന്നെയാണ്. നല്ലതല്ലെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ. അത് നിലനിൽപ്പിന് ആവശ്യമാണ്. ഇരട്ട സഹോദരനായ അജയും അഭിനയ രംഗത്തെത്തിയല്ലോ. ആടിലും ആട് 2 പ്രേതമുണ്ട്, സൂക്ഷിക്കുക തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. സംവിധാനത്തിലും തിരക്കഥയിലുമൊക്കെ അവന് താല്പര്യമുണ്ട്. ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തു, സബ് ടൈറ്റിലും ചെയ്യുന്നുണ്ട്. വിവാഹമോചനം നേടിക്കഴിഞ്ഞ് ഇനി ഒരു വിവാഹത്തിന് സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ജോലി കണ്ടെത്തുവാനുള്ള ഓട്ടത്തിലാണ്. മറ്റു കാര്യങ്ങളൊന്നും അന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇന്നും ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ടുമില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുമെന്ന് എനിക്കറിയുകയുമില്ല. പുതിയ സിനിമകൾ, വിനയ് ഫോർട്ട് നായകനാകുന്ന വാതിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. അവിയലും ജിബൂട്ടിയും കൊച്ചാളുമാണ് റിലീസാകാനുള്ളത്. പുതിയ റിലീസായ മോഹൻകുമാർ ഫാൻസിൽ ഞാൻ ചാക്കോച്ചന്റെ അനുജത്തിയാണ്. ഫ്ലാഷ് ബാക്കിൽ അല്ലാതെയുമായി ഞാൻ ഒരുപാട് പേരുടെ അമ്മയായിട്ടുണ്ട്. സംവിധായകർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് അമ്മ വേഷം ചെയ്യിക്കരുതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ എന്നെ വിളിക്കുന്നു. വിളിക്കുന്നത് ഒരു വരുമാനം കിട്ടുന്നത് കാര്യത്തിനായതുകൊണ്ട്, തെറ്റല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ചെയ്യുന്നു. അത്രയുള്ളൂ. നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ വേഷം ചെയ്യാൻ വേറൊരാളുണ്ട്. ആ ഒരു മാസം കഴിഞ്ഞു പോകാൻ വിശപ്പിന്റെ വിളി വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളാണ്. ഞാൻ വളരെ സാധാരണക്കാരിയാണ്. എന്റെ ബുദ്ധിമുട്ട് ഞാൻ തുറന്നു പറയാതിരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? എനിക്ക് ലോണുകൾ തന്നിട്ടുള്ള ബാങ്കിലെ മാനേജർക്കറിയാം ഞാൻ അവരോട് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. ആ ലോണിന്റെ അടവ് മുടങ്ങിയതും എന്തുകൊണ്ടാണെന്ന് അവർക്കറിയാം. എന്റെ മോളുടെ വളയും കമ്മലും ഓരോ ആവശ്യങ്ങൾക്കായി പണയം വെച്ചിട്ട് പണയമെടുക്കാൻ കഴിയാതെ അവർ ലേലം ചെയ്തു പോയിട്ടുണ്ട്. അക്കാര്യങ്ങളും പലർക്കും അറിയാം. ലോൺ അടയ്ക്കാതെ എന്റെ കാർ സിസി പിടുത്തക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടിയോ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയോ വഴിവിട്ട രീതിയിൽ പോകാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാത്ത ഒരാളാണ് ഞാൻ. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് 3000 വീതമാണ് പ്രതിഫലം തന്നത്. ഇപ്പോഴും പലരും പ്രതിഫലം തരാറില്ല. ചിലർ തീരെ ചെറിയ പ്രതിഫലം തരും. എനിക്ക് ദുഃഖപുത്രിയുടെ മുഖമാണുള്ളതുകൊണ്ട് ഞാൻ ആരോടും തിരിച്ചൊന്നും പറയില്ലെന്ന് മുറപ്പുള്ളതുകൊണ്ടോ ആവാം അത്. അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അച്ഛനും അമ്മയും അനിയനും ഭാര്യയും കുഞ്ഞും എന്റെ മോളും ഒക്കെ അടങ്ങുന്ന കുടുംബം ഞാൻ പോറ്റുന്നത്. പണം ഇരട്ടിയാകാനുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. എന്റെ കടങ്ങളും പ്രശ്നങ്ങളും ചെലവുകളും കഴിഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു നല്ല ചെരുപ്പ് വാങ്ങാനുള്ള കാശ് പോലും മാറ്റിവെക്കാനുണ്ടാവില്ല. എന്നെ അറിയുന്നവർക്കറിയാം. അതറിയുന്നത് കൊണ്ടാണ് ഒരച്ചാറായി മിക്കവരും അവരുടെ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തുന്നത്.